ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முக்கியமான ஜிஷ்டம் யதா பசித்யன்யமீசம் அஸ்ய மஹிமானமிதி வீதசோகஹ. தத்ரேவம் சதி சமானே விச்சே தோக்தே சரீரே புருஷோ போக்தா ஜீவோ அவித்ய காம கர்ம பல ராகாதி குரு பாராக்ராந்த அலாபிரிவ சமுத்ரே ஜலே நிமக்ன நிச்சயேன தேகாத்ம பாவம் ஆபன்ன ஆயமேவாஹம் அமுஷிபுத்ரோ அஸ்ய நப்த க்ரிஸ ஸ்தூலோ குணவான் நிர்குண சுகி துக்கி இத்தியவம் பிரத்யயோ நாஸ்தியன்யோ அஸ்மாததி ஜாயதே ம்ரியதே சமீஜ்யதே வீச்யதே ச சம்பந்தி பாந்தவைஹி. சமானே விச்சே புருஷோ நிமக்ன அனீஷயா சோஜதி முக்கியமான ஒரே ஒரு விஷயத்தில் அணி ரெண்டு புருஷன்மாரும் அதில் முக்கியமான ஒருவன் மோகிக்கணும். ஒரு புருஷன் மோக முக்தனாயிருக்கணும் എന്നാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്. എങ്ങനെ മോഹിക്കുന്നു അതിവിടെ വിശദീകരിക്കുന്നു. തത്രയവും സതി സമാനി വിക്ഷേ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ ആ പക്ഷം ഏകമായ പക്ഷം ഈ രണ്ട് പക്ഷികൾക്ക് ഇരിക്കുന്നതിനുള്ള ഏകമായ പക്ഷം അതെന്താണ്? യഥോക്തി ശരീരേ, ജീവശരീരങ്ങളാണ്. സമ്പൂർണ്ണ ജീവശരീരമാണ് ഇവിടുത്തെ പക്ഷം. മനുഷ്യനെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഇല്ല, സർവജീവ ശരീരങ്ങളെന്നതാണ് യഥോക്തി ശരീരം. അവിടെ പുരുഷോ ഭോക്ത, അപുരുഷൻ ഭോക്താവ്, സംസാരത്തെ അനുഭവിക്കുന്നവൻ, അത് വിശദീകരിക്കുന്നു ജീവ. ആ ജീവൻ ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ ദുഃഖിയായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു, അവിദ്യ കാമ കർമ്മ ഫലരാഗാദി ഗുരുഭാരാക്രാന്ത. അവിദ്യ കാമം, അതിൻ്റെ ഫലമായി വരുന്ന കർമ്മം, അതിനോട് ചേർന്ന് വരുന്ന ഫലരാഗം, ഇങ്ങനെയുള്ള ഗുരുഭാരം, വലിയ ഭാരം, താൻ ആക്രാന്തനായി ആ വലിയ ഭാരം കൊണ്ട് ആ ഭാരത്തിന് കീഴ്പ്പെട്ടവനായി, ആ ഭാരത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടവനായി ഈ ജീവൻ ഈ സംസാരത്തിൽ കഴിയുന്നു. അതേപോലെ ഏതുപോലെ അലാപുരിവ സാമുദ്രേ ജലൈ നിമഗ്ന. അലാപു എന്ന് പറയുന്നത് മലയാളത്തിൽ പറയും ചുരയ്ക്ക, ചുരയ്ക്കാത്തുണ്ട് എന്ന് പറയാം. അത് വെള്ളമെടുക്കാൻ മറ്റും പാത്രം പോലെ ഉപയോഗിക്കുക എന്നുള്ള സാധനം പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നു. അത് സമുദ്രത്തിൽ വീണു കഴിഞ്ഞാൽ സമുദ്ര ജലത്തിൽ നിമഗ്നം, അത് തിരയടിക്കുമ്പോൾ അടിയിൽ പോകും, വീണ്ടും ഉയർന്നു വരും, മുങ്ങി താണു കിടക്കത്തില്ല. സമുദ്രത്തിൻ്റെ ഓളങ്ങൾക്കനുസരിച്ച് അത് ചലിച്ചുകൊണ്ടിരിക്കും, പൊങ്ങിയും താണു ഇരിക്കും. അതിനാണ് ആ ഉദാഹരണം പറഞ്ഞത്. ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കഷ്ടപ്പാടുകൾ വേദനകൾ അനുഭവിച്ചുകൊണ്ട് ഈ ജീവൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരിടത്തോ നിൽക്കത്തില്ല. സമുദ്രത്തിൽ വീണ ഈ ചുരയ്ക്ക, അത് അതിൻ്റെ തൊണ്ട് അതൊരിടത്തും, കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭാരം, എൻ്റെ ഉള്ളിൽ വെള്ളം കയറത്തില്ല. അപ്പോൾ അതിങ്ങനെ സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടെങ്കിൽ അവസാനമുണ്ടാകും, അത് നശിക്കുന്നത് വരെ. അതുപോലെ ഈ സംസാര സാഗരത്തിൽ ഈ ജീവൻ ഈ ഭാരങ്ങളെ കൊണ്ട് അവിദ്യ കാമ കർമ്മഫല രാഗങ്ങളെ കൊണ്ട് ആക്രാന്തനായി നിമഗ്നനായി ഈ സംസാരത്തിൽ മുഴുകുന്നതിന് മുഖ്യമായ കാരണം എന്താണ്? ദേഹാത്മഭാവം ആപന്ന ദേഹാത്മബോധം, അതിൽ നിശ്ചയം വരുന്നു. ആദ്യം അത് ഉറപ്പിക്കുന്നു, ഞാൻ ഇത് തന്നെ, ഞാൻ ഇന്നാരാണെന്ന് ഉറപ്പിക്കുന്നു. പുരുഷനെന്നോ സ്ത്രീയെന്നോ വൃദ്ധനെന്നോ യുവാവെന്നോ എല്ലാം സങ്കല്പിക്കുന്നു. അതാണ് ദേഹാത്മഭാവം. ദേഹമാണ് ഞാൻ എന്നെപ്പോഴും പറഞ്ഞു തുടക്കേണ്ട കാര്യം. പക്ഷെ ദേഹമാണ് ഞാനെന്നുള്ളതിന് വിസ്മരിക്കാനും കഴിയുന്നു. അത് ദേഹധർമ്മങ്ങളിലൂടെ ദേഹമാണ് താൻ എന്ന് അഭിമാനിച്ചിരിക്കുന്നു. നേരിട്ടാരും പറയാറില്ല ഞാൻ ദേഹമാണ്, ഞാൻ ദേഹമാണോ അല്ലയോ എന്നാരും ചിന്തിക്കാറില്ല. പിന്നെ ദേഹാത്മഭാവം പ്രകടമാകുന്നു ദേഹധർമ്മങ്ങളോട് ബന്ധപ്പെട്ട്. ഞാൻ വൃദ്ധനാണ്, അങ്ങനെയൊരു ഭാവം ഉണ്ടാവും. വൃദ്ധത്വം വാർദ്ധക്യം എന്താണ്? ദേഹധർമ്മമാണ്. ആ ദേഹധർമ്മത്തിലൂടെ ദേഹത്തോട് താത്മ്യപ്പെടുന്നു. മമതയിലൂടെ അഹന്തയിലേക്ക് വരുന്നു. അങ്ങനെ ശരീരത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച്, സ്ത്രീ പുരുഷ ഭേദത്തെ സംബന്ധിച്ച് എന്നെ സങ്കല്പിക്കും. അങ്ങനെ ദേഹ എന്ന ഭാവം ആപന്ന അയമേവ അഹം അമുഷ്യപുത്ര, ഈ ഞാൻ തന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നു. എന്താണ് ഈ ഞാൻ? അയമേവ അഹം, ഈ ഞാൻ എന്ന് പറയുമ്പോൾ തന്റെ ശരീരം ഉൾപ്പെടെ എന്തൊക്കെയാണോ തന്റെ അറിവിൽ വരുന്ന അതെല്ലാം ചേർത്ത് പറയുകയാണ്. അമുഷ്യപുത്ര, ഞാൻ ഇന്നാരുടെ മകനാണ് എന്ന് കരുതുന്നു. അതാണ് ദേഹാത്മബോധം. അങ്ങനെ കരുതാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നാരുടെ മകനാണ്, അസ്യ നപ്ത, ഇന്നാരുടെ ചെറുമകനാണ്, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്നു. കൃശഹസ്തുലഹ, ഞാൻ മെലിഞ്ഞിരിക്കുന്നവനാണ്, തടിച്ചിരിക്കുന്നവനാണ്. ഈ ഭാവങ്ങളിൽ നിന്നും മനസ്സിന് മാറ്റാൻ കഴിയുന്നില്ല. ഗുണവാനാണ്, പല സദ്ഗുണങ്ങളുള്ളവനാണ്. നിർഗുണ, എന്നിൽ വിശേഷ ഗുണങ്ങളൊന്നുമില്ല. സുഖി, മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സുഖിയാണ്. അടുത്ത നിമിഷം ദുഃഖി. ഇത്യവം പ്രത്യേക, ഇങ്ങനെയുള്ള ബോധത്തോടുകൂടിയും ഇതാണ് സംസാര സമുദ്രത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറയുന്നു. നാസ്തി അന്യു അസ്മാത്, അസ്മാത് ശരീരാത്, ഈ ശരീരത്തിൽ നിന്നും ഇനി മറ്റൊന്നുമില്ല. ബുദ്ധി അതിൽ ദൃഢമായി ഉറച്ചുപോയി. അത് സാധാരണ കാര്യമാണ്, ആയാസരഹിതമായി സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ജീവന് ഗൗരവമായി ചിന്തിക്കേണ്ടി വരുന്നില്ല. എന്തെങ്കിലും ആയാസം വേണ്ടിടത്താണ് ഗൗരവമായി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇതങ്ങനെയല്ല, ഇത് സഹജമായി പോയതാണ്. ഇതിനുവേണ്ടി ഒരു പ്രയത്നവും ചെയ്തിട്ടില്ല. ഈ ശരീരാത്മബോധത്തിൽ അത് ബോധസ്ഫുരിക്കുന്നതോടുകൂടി അത് സംഭവിക്കുന്നു. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെയാണ് ബോധസ്ഫുരണം സംഭവിക്കുന്നത്. ബോധത്തിന്റെ തുടക്കം അതാണ്, സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരും. ബോധത്തിന്റെ തുടക്കം ജനനമല്ല, നമ്മൾ സാധനത്തിരിക്കും ജനനം ആണ് ബോധത്തിന്റെ തുടക്കം എന്നല്ല. ജനനം ജനിക്കുന്നതിന് മുമ്പും ഗർഭസ്ഥനായിരിക്കുമ്പോഴും അവിടെ ബോധമുണ്ട്, അവിടെയുണ്ട് ജാഗ്രത സുഷുപ്തികളെല്ലാം. അവിടെ ഇത് തുടങ്ങിയതാണ്. അവിടെയാണ് ബോധം തുടങ്ങുന്നത് സുഷുപ്തിയിൽ നിന്ന്. അവിടെ നാസ്തി അന്യു അസ്മാത്, ആ തുടക്കത്തിൽ തന്നെ ഞാൻ ഇതാണെന്ന് ധരിച്ചു പോകുന്നു. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ധാരണ വരുന്നു. അത് വന്നു കഴിഞ്ഞാൽ ജായതേ ഇന്ദ്രിയതേ, ഉടൻ വരുന്നു ജായതേ ജനിക്കുന്നു, മ്രിയതേ മരിക്കുന്നു, ഈ അനുഭവങ്ങൾ വരുന്നു. സംയുജ്യതേ വീജ്യതേ ച സംബന്ധി ബാന്ധവേഹി, സംബന്ധികളിൽ നിന്നും തന്നോട് ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും, ബന്ധുക്കളാകാം വസ്തുവകകളാകാം, അതൊക്കെ സംബന്ധികൾ, ബാന്ധവേഹി ബന്ധുക്കൾ, ഇവരോടെല്ലാം സംയുജ്യതേ വീജ്യതേ ചാക്കും. ഞാൻ കൂടി ചേരുന്നു ദേഹാഭിമാനം കൊണ്ട് പറയുന്നു, ഞാൻ അവരോടൊക്കെ ഒരുമിച്ച് കഴിയുന്നു, സ്വന്തം കുടുംബത്തിൽ കഴിയുന്നു, ബന്ധുക്കളോട് ചേർന്ന് കഴിയുന്നു, അഭിമാനം കൊണ്ടാണ്. അതുപോലെ തന്നെ വീജ്യതേ, ദേഹാഭിമാനം കൊണ്ട് തന്നെ പറയുന്നു, എന്നാണ് ഞാൻ അവരിൽ നിന്നല്ല പിരിഞ്ഞുപോയി, പിരിഞ്ഞു കഴിയുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെയൊക്കെ ഉപേക്ഷിച്ച്, ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച്, വേണ്ടപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, ത്യാഗം, ഞാൻ ത്യാഗിയാണ്, എല്ലാം ഉപേക്ഷിച്ചവനാണ്. അതുകൊണ്ട് ത്യാഗിയാണ്, ബന്ധുക്കളെ മറ്റുള്ളവരെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അപ്പം ത്യാഗിയാണ് എന്ന് പറയുന്നതും എന്താണ്? ഈ ദേഹാഭിമാനം കൊണ്ടാണ്. അവരോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത്, അവരിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്, അവരെയൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നതും, എല്ലാവരും ഞാൻ ത്യജിച്ചിരിക്കുന്നു ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും ദേഹാഭിമാനം കൊണ്ടാണ്. ദേഹാഭിമാനം ഇല്ലാത്തവന് ഗ്രാഹ്യത്യാജ്യങ്ങളില്ല, പ്രത്യേകിച്ചതിനെ ഉപേക്ഷിക്കാനും ഇല്ല, പ്രത്യേകിച്ച് അതിനോട് ബന്ധവും വേണ്ട. അതുകൊണ്ടാണ് ത്യാഗത്തിൽ അഭിമാനിക്കരുതെന്ന് പറയുന്നത്. അതിൽ അഭിമാനം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു അഹന്ത, ഞാൻ എല്ലാം ത്യജിച്ചവനാണ്, വേണ്ടപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിക്കാനുള്ള മനോബലമുള്ളവനാണ്, ഇങ്ങനെയൊക്കെ തന്നെ കുറിച്ച് തോന്നുന്ന അഭിമാനം, അത് കേവലം ദേഹാഭിമാനമല്ല, മറ്റൊന്നുമല്ല. അപ്പോൾ ത്യാഗിയാകുന്ന ഒരുത്തൻ അഹന്ത കൊണ്ടാണ്, അല്ലെങ്കിൽ അവന് ത്യാഗിയാകാനും കഴിയത്തില്ല, അതും വലിയ മഹത്വമുള്ളതല്ല എന്നർത്ഥം. സംബന്ധി ബാന്ധവേഹി സമീജ്യതേ വീജ്യതേ, രണ്ടുപേർ പോലെ ആ ദേഹാഭിമാനം കൊണ്ട്. അതോ അനീശയ മോഹിതനായി, അനീശയ മുഖ്യതി, അനീശയ ഒന്നിനും കൊള്ളാത്തവനായി, ഒന്നിനും കഴിവില്ലാത്തവനായി. പറയുന്നു കസ്യചിത് സമർത്ഥോഹം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. കസ്യചിത് സമർത്ഥ, ഒന്നിനും കൊള്ളാത്തവനാണ്. എന്ന സമർത്ഥ, ഞാൻ കൊള്ളാത്തവനാണ് അഹം. അങ്ങനെ കരുതുന്നു. എപ്പോ അങ്ങനെ കരുതുന്നു? സുഖമായിട്ടിരിക്കുമ്പോഴല്ല. പുത്രോ മമ വിനഷ്ടോ, എന്റെ പുത്രൻ മരിച്ചുപോയി. മൃതാമേ ഭാര്യ, എന്റെ ഭാര്യ മരിച്ചുപോയി. കിമ്മേ ജീവിതേന, എന്റെ ജീവിതം കൊണ്ടെന്താ നേടാൻ? കാരണം നഷ്ടപ്പെട്ടതിനൊന്നും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഒന്നിനെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വയം തോന്നുന്നു എന്താണ്, തനിക്കെന്താ ശേഷിയുള്ളത്? തന്നൊരു ശേഷിയില്ലാത്തവനാണ് ദുഃഖം വരുമ്പോൾ. അപ്പോൾ പിന്നെ ജീവിതം കൊണ്ട് എന്താ കാര്യം? ജീവിച്ചിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് മരിക്കാം. ഇത്യേവൻ ദീനഭാവം, ഇതാണ് അനീശ. ഇങ്ങനെ വരുന്ന ഒരു ദീനഭാവം, ജീവിതത്തിൽ ഒന്നിനും കഴിയാൻ വയ്യാത്ത ഒരവസ്ഥ അങ്ങനെ വരും. അപ്പോഴാണ് തീരുമാനിക്കുന്നത് മരിച്ചു കളയാം, അല്ലെങ്കിൽ സന്യസിക്കാം. രണ്ടിലേതെങ്കിലും ഒരു വഴിക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ്. അനീശ തയാ ശോചതി സന്തപ്യത, ദുഃഖിക്കുന്നു. സന്തപ്യത, ജീവൻ വളരെയധികം തപിക്കുന്നു, വളരെയധികം വേദനിക്കുന്നു. മുഖ്യമാനഹ, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? മോഹം. ഈ ദേഹാത്മഭാവം തന്നെ ജീവന് സഹജമായിരിക്കുന്ന ഈ അഹംബോധം, അതുകൊണ്ടാണ് ബാക്കിയെല്ലാം സംഭവിച്ചത്. അഹംബോധ ശരീരത്തിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം തന്റേതാണെന്ന് തോന്നി അതിന്റെ നാശത്തെ ദുഃഖിക്കുന്നു. അനേകൈഹി അനർത്ഥപ്രകാരേഹി, അതെന്തൊക്കെയാണ് അനർത്ഥം എന്നുള്ളതിന് കണക്കെടുക്കാൻ കഴിയത്തില്ല. സർവവും അനർത്ഥമാണ് അങ്ങനെ ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം. ഈ ദേഹാത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം അനർത്ഥമാണ്. അനർത്ഥപ്രകാരേഹി എന്ന് പറയുന്നത് അത് അനന്തമില്ലാത്തതാണ് അനർത്ഥങ്ങൾ. ജീവൻ അവൻ പലപ്പോഴും അവനെ തിരിച്ചറിയാത്തതുകൊണ്ട് അവൻ അതിനോടൊപ്പം പോകുന്നു. ആ ദേഹാത്മഭാവത്തിൽ തന്നെ ജീവിക്കുന്നു, ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. എന്നിട്ട് സമാധാനിക്കുന്ന എന്താണ്? ആ ഇതെല്ലാം സുഖവും ദുഃഖവും എല്ലാം ഉള്ളതാണ് ജീവിതം, ഇതൊക്കെ അനുഭവിക്കുക എന്നിവരിൽ സമാധാനപ്പെടുന്നു. ഏത് വലിയ ദുഃഖവും സഹിക്കുന്നു, തീരെ സഹിക്കാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. എല്ലാം എന്താണ്? അവിവേകതയാ, അവിവേകശൂന്യത, അതാണ് കാരണം. താൻ വാസ്തവത്തിൽ ആരാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. തന്റെ ശരീരമല്ല, ഈ ശരീരത്തിന് ആധാരമായിരിക്കുന്ന ആത്മതത്വമാണ് എന്നുള്ള വിവേകം ഉണ്ടാകുന്നില്ല. ആ വിവേകമില്ലാതെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത്രയൊരു വിവേകമില്ലാതെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഈശ്വരനെ ആരാധിച്ചാലും അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ്. അതും അവന്റെ സംസാരത്തിനെ ഉപകരിക്കത്തുള്ളൂ. അവിവേകശൂന്യത കൊണ്ട് ചിന്താം ആപദ്യമാനഹ എന്നുവെച്ചാൽ മനസ്സ് കുഴങ്ങിയവൻ, ആത്യന്തികമായി അവന്റെ ഒരു പ്രശ്നങ്ങൾക്ക് അവന് സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല. ഈ ഒരു തത്വത്തെ വിസ്മരിച്ചിട്ട് എന്തെങ്കിലും അവന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തിയാൽ വീണ്ടും അടുത്ത് അതിനും വലിയ പ്രശ്നം വരും, വീണ്ടും അതിന് ആശയക്കുഴപ്പം വരും. ഈ തത്വബോധമില്ലാത്തവന് ഒന്നിനും പരിഹാരമില്ല. കാരണം എന്തെങ്കിലും പരിഹരിച്ചാൽ അതൊരു ആത്യന്തിക പരിഹാരമാകുന്നില്ല, പ്രശ്നം വീണ്ടും വരും, വീണ്ടും അത് പരിഹരിക്കാൻ കഴിയാതെ വരും, മോഹിച്ചു പോകും. തത്വബോധത്തിൽ നിന്നുള്ള നിശ്ചിന്തത, അല്ലെങ്കിൽ തത്വബോധത്തിൽ നിന്ന് വരുന്ന ഉദാസീനത, ഈ ദ്വന്ദ്വത്തോട് ഒരുവന്റെ മനസ്സിൽ വരുന്ന ഉദാസീനത, അതവന്റെ താല്പര്യ വിഷയമേ അല്ല. ദ്വന്ദ്വങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ജയം പരാജയം, ലാഭം നഷ്ടം, സുഖം ദുഃഖം, മാനം അപമാനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ. ഇത് മനുഷ്യൻ എപ്പോഴും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും സന്താപിപ്പിക്കുകയും ചെയ്യുന്നതാണ് രണ്ടും. ഇത് രണ്ടിലും ഉദാസീനനായ അവൻ രണ്ടും ഒരുപോലെ കാണുന്നു. അവനൊഴികെ ബാക്കിയുള്ള സർവരും അവരെന്തൊക്കെ ചെയ്താലും ശരി, ദൈവത്തെ ഭജിച്ചാലും ശരി, ദൈവത്തെ നിഷേധിച്ചാലും ശരി, ചിന്താം ആപദ്യമാനഹ, മനസ്സ് ആശയക്കുഴപ്പത്തിലായിരിക്കും. സ്വയവം പ്രേത തിരിയും മനുഷ്യാദി യോനിഷു ആജവം ജവീഭാവം ആപന്നഹ. അതുകൊണ്ട് അവന് സംസാരം തുടരേണ്ടി വരുന്നു. അവൻ ഈ മോഹത്തിന് അവിവേകത്തിന് അടിമപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ജനിക്കണം. ഇനി ജനിക്കാതിരുന്നു കഴിഞ്ഞാലോ പറ്റിയ കർമ്മങ്ങൾക്ക് ഉള്ള ശരീരം കിട്ടിയില്ലെങ്കിൽ അതിനോടൊപ്പം പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. എന്നാൽ പ്രേതം, പ്രേതരൂപത്തിൽ ശരീരമൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ പ്രേത ശരീരത്തോടുകൂടി വരണമെങ്കിൽ അങ്ങനെ അത് ശരീരം കിട്ടാതെ വരും. അല്ല, ഇനി ശരീരം കിട്ടിയാലോ കർമ്മത്തിനനുസരിച്ച് തിരിയക്കികളായി മൃഗങ്ങളും മറ്റുമായി മനുഷ്യൻ ആദി യോനിഷു ഇങ്ങനെയുള്ള ജന്മങ്ങളിൽ ആജവം ജവീഭാവമാപന്നഹ, നിരന്തരം ആജവം അവസാനമില്ലാതെ ജമീഭാവമാകാം. കർമ്മത്തിനനുസരിച്ച് ഉടനുടൻ തന്നെ ജനിക്കുന്നു. അല്ലെങ്കിൽ ആ ജന്മം കൊണ്ടവൻ വരുന്ന ലഘുഭാവം വളരെ നികൃഷ്ടമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അവന്റെ വാസ്തവസ്ഥിതി എന്താണ്? വളരെ ഉത്തമമായ ശ്രേഷ്ഠം ദിവ്യമായ അവസ്ഥയാണ്, ആത്മസ്വരൂപമാണ്. പക്ഷെ ഈ ജനന മരണങ്ങൾ കൊണ്ട് ജപീഭാവം അവൻ വളരെ നികൃഷ്ടമായ ഒരവസ്ഥയിലെത്തി. അവയെയും കൊണ്ടവൻ ശോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതാണ് നികൃഷ്ടഭാവം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഇതിനൊരു തുടക്കമില്ല. അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ കദാചിത് അനേക ജന്മസു, എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കാം മഹാപുരുഷ സംശ്രയം എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്നു, അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയത്തില്ല. അതിന്റെ നിമിത്തം എന്താണ്? അനേക ജന്മസു ശുദ്ധ ധർമ്മ സഞ്ചിത നിമിത്തത, അതാണ് നിമിത്തം. ഇതിനിടയ്ക്ക് തന്നെ ഇവൻ പാപങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയ്ക്ക് തന്നെ പുണ്യം അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ശുദ്ധധർമ്മം പുണ്യം സഞ്ചിത, അത് സഞ്ചയിക്കുന്നു. അവൻ അറിഞ്ഞും അറിയാതെയും അവന് പുണ്യവും സഞ്ചയിച്ചുകൊണ്ടിരിക്കും, പാപവും ഉണ്ടാകും. ഈ പാപങ്ങളുടെ അനുഭവം കൊണ്ട് തിരക്ക് യോനികളിലും മറ്റും ജനിച്ച് പാപഫലം അനുഭവിക്കുമ്പോൾ, പാപം ക്ഷയിക്കുമ്പോൾ അവനിൽ തന്നെ സഞ്ചിതമായിരിക്കുന്ന ഈ പുണ്യങ്ങൾ ഫലം കൊടുക്കാൻ തയ്യാറാകും. അങ്ങനെ വരുന്ന ഒരു ജന്മം, അതിന് വളരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ജന്മം ലഭിക്കുന്ന ജന്മം ലഭിച്ചാലും പുണ്യമോടെ അധികരിച്ചില്ലെങ്കിൽ വീണ്ടും അതിൽ ദുഃഖത്തിന് വേണ്ടിയുള്ള പാപമാണ് അധികരിച്ചാൽ, അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. മറിച്ച് പുണ്യം നിമിത്തമായി ജനിക്കുകയും പുണ്യം അധികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അധികമായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, കേനചിത് പരമകാരുണികേന ദർശിത യോഗമാർഗ, ആരെങ്കിലും ഏതെങ്കിലും പരമകാരുണികൻ ആയ ആചാര്യൻ ദർശിത യോഗമാർഗ, അവന് ഉപദേശിച്ചു ഈ യോഗമാർഗം, പരമാത്മാവുമായി ഏകീഭവിക്കുന്ന മാർഗം, അതാരെ ഒരു പരമകാരുണികനായ ഒരുവൻ ഉപദേശിച്ചു കൊടുത്തു. ഇവന്റെ ഈ അനവരതമുള്ള സംസാര ഗതിയെ കണ്ടിട്ട് ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അത് ഉപദേശിച്ചപ്പോഴോ അഹിംസ സത്യ ബ്രഹ്മചര്യ സർവത്യാഗ ശമദമാദി സമ്പന്ന, ആ ഉപദേശം കൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ഇതെല്ലാം ആർജിക്കുന്നു. അഹിംസ സത്യം ബ്രഹ്മചര്യം തുടങ്ങിയ ഗുണങ്ങളെ ധർമ്മങ്ങളെ അവൻ സ്വീകരിക്കുന്നു. സർവത്യാഗം സമദമാദി ഗുണങ്ങൾ മറ്റു ധർമ്മങ്ങൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നനായി, സാധന ചതുഷ്ടയെ സമ്പന്നനായി നടത്തി. അങ്ങനെ യോഗ്യനായി തീരുമ്പോൾ സമാഹിതാത്മാ, അവൻ ഏകാഗ്രത വരുന്നു. ആത്മതത്വത്തിൽ അവൻ ഏകാഗ്രത വരുന്നു എന്നുള്ളത്. അതുവരെ ഈ യോഗ്യതകൾ ഒരുവനിൽ വേണം, അതുവരെ നിൽക്കണം എന്നുള്ളത്. അപ്പൊ സമാഹിതാത്മാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ പറയുന്ന ഗുണങ്ങൾ ധർമ്മങ്ങളെല്ലാം ഒരുവന് വന്നാലും അവൻ ബഹിർമുഖനായി പോവാം. അങ്ങനെ സംഭവിക്കും. ത്യാഗവൈരാഗ്യങ്ങൾ ശമദമാതി ഗുണങ്ങളെല്ലാം വന്നാലും ഇതോടെ വന്ന സമാഹിതാത്മാവാകും. എന്റെ മനസ്സിന് ആത്മതത്വത്തിൽ ഏകാഗ്രത വരണം. അതിലെങ്ങനെ വരും? അതാണ് സർവമഹത്തായിരിക്കുന്നത് എന്നും മനസ്സിന് അതിന് ദൃഢത വരണം. അല്ലെങ്കിൽ അവന്റെ മനസ്സ് വീണ്ടും ബഹിർമുഖമായി ലോകവ്യാപാരങ്ങളിൽ, ലൗകിക വ്യാപാരങ്ങളിൽ മുഴുകി. അതുകൊണ്ടാണ് അവസാനം അത് പറയുന്നത്. ഏകാഗ്രത കൂടെ വരണം ഇതെല്ലാം കൊണ്ട്. അതില്ലാത്തടത്തോളം കാലം ബഹിർമുഖ പ്രവൃത്തികളിലായിരിക്കും താല്പര്യം. മനസ്സിൽ സദ്ഭാവനകളെല്ലാം ഉണ്ടായാൽ, സദ്വിചാരങ്ങളും സദ്ഭാവനകളും ശാന്തി തുടങ്ങിയ ഗുണങ്ങളും എല്ലാം മനസ്സിലിരുന്നാലും ശരി, സദ്ഗുണ സമ്പന്നനായാലും ശരി, ഏകാഗ്രത വേണമെന്നില്ല. ഏകാഗ്രത ഇല്ലെങ്കിൽ അവന് ആത്മചിന്ത, ആത്മതത്വശ്രവണം അതൊന്നും സാധ്യമാകത്തില്ല. ബഹിർമുഖമായ കർമ്മങ്ങളും ഒഴുകി അങ്ങനെ പോകും. അതുകൊണ്ട് പറയുന്നു സമാഹിതാത്മാവായി എന്ത് ചെയ്യുന്നു, സംജുഷ്ടം സേവിതം അനേകൈഹി യോഗമാർഗൈഹി കമ്യവിശ്ച. യോഗമാർഗികൾ യോഗികൾ, അനേകർ കർമ്മികൾ പലതരത്തിലുള്ള കർമ്മികൾ, എല്ലാവരും സേവിക്കപ്പെടുന്ന സഞ്ചുഷ്ടം, എല്ലാവരാലും സേവിക്കപ്പെടുന്ന പരമാത്മതത്വം, ഏകാഗ്രത കൊണ്ട് യഥാ യസ്മിൻ കാലേ പശ്യതി, എല്ലാ യോഗികളും അന്വേഷിക്കുന്ന എല്ലാ കർമ്മികളും ആരുടെ സന്തോഷത്തിന് വേണ്ടിയാണോ എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കുന്നത്, അങ്ങനെയുള്ള ആ പരമാത്മതത്വത്തെ അവൻ ഏകാഗ്രതയുള്ളവനായി യോഗ്യതകളെല്ലാം വന്ന് ഏകാഗ്രതയിൽ എത്തിച്ചേർന്ന് യസ്മിൻ കാലെ പശ്യതി, ജുഷ്ടം യഥാ പശ്യതി എന്ന മന്ത്രത്തിൽ സത്തുക്കളാൽ സേവിക്കപ്പെടുന്ന ആത്മതത്വത്തെ യഥാ യസ്മിൻ കാലെ പശ്യതി ധ്യായമാന, അതിനെ തന്നെ ധ്യാനിക്കുന്നവൻ ഏകാഗ്രമായി അതിനെ തന്നെ ധ്യാനിക്കുന്ന പറഞ്ഞ സമാഹിതാത്മാ അതിനെ കാണുന്നു, സാക്ഷാത്കരിക്കുന്നു, സ്വസ്വരൂപത്തെ തന്നെ സാക്ഷാത്കരിക്കുന്നു. അന്യം ഭിക്ഷോപാധി ദക്ഷിണാദ് വിലക്ഷണം ഈശം അസംസാരണം അശ്വനായ പിപാസാശോകമോഹ ജരാമൃത്വതീതം ഈശം എന്നാണ് പശ്യത്തി. അന്യം ഈശം, അന്യനായിരിക്കുന്ന ഈശനെ അവൻ കാണുന്നു എന്നാണ്. ദുഷ്ടം യഥാ പശ്യതി എന്ന് പറഞ്ഞ സമാന ഭിക്ഷ എന്നാണ് ഈ മന്ത്രം തുടങ്ങുന്നത്. അതേ ഭിക്ഷത്തിൽ തന്നെ പുരുഷ നിമഗ്ന അനീശയ ശോചതി മുഖ്യമാന, സ്വയം ദീനനായി ശോചിക്കുന്ന ഒരുവനിരിക്കുന്നു അവൻ തന്നെ അതേ ഭിക്ഷത്തിൽ. യഥാ അന്യം ഈശം പശ്യതി, അന്യനായി ഈശ്വരനായിരിക്കുന്നവന് കാണുന്നത് അതെങ്ങനെ, ജുഷ്ടം. രണ്ടിന്റെയും വ്യത്യാസം കാണിക്കുന്നു. ഈശനെ സർവരും സേവിച്ചുകൊണ്ടിരിക്കുന്നു ജുഷ്ടം. യോഗികളും കർമ്മികളും മാത്രമല്ല, സർവ ജീവന്മാരും അതിനെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. സർവജീവവൃത്തികളും അതിനെ കേന്ദ്രമാക്കിയിട്ടാണ്. അശ്വനാണെങ്കിലോ മറ്റുള്ളതിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. താൻ നാനാ വിഷയങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് ദുഃഖത്തിൽ നിന്നും മോചനമില്ല. അപ്പോ അവൻ തിരിച്ചു ചിന്തിക്കുന്നു, സർവവും ഏതൊന്നിനെയാണോ സേവിക്കുന്നത്. ഉപനിഷത്തിൽ ഇതുപോലെ പലയിടത്തും പറയും, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് വിഷയങ്ങളെ അനുഭവിക്കുന്നു. അത് ജീവന്റെ വിഷയസേവ, നാനാതരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വിഷയങ്ങൾക്ക് വേണ്ടി ജീവൻ ജീവിക്കുന്നു. അങ്ങനെ അതേ ജീവൻ തന്നെ വിവേകപൂർവം ചിന്തിക്കുന്നു. എന്താണ് ഈ വിഷയ സേവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബാഹ്യമായി അത് വിഷയങ്ങളെ അന്വേഷിക്കുന്നു, ശരി. പക്ഷെ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ആർക്കു വേണ്ടിയാണ് ഈ വിഷയങ്ങളിലേക്ക് പോകുന്നത്? ആരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവയ്ക്ക് സ്വയം സന്തോഷിക്കാനല്ല, കാരണം അത് കേവലം കരണങ്ങളാണ്, ഉപകരണം മാത്രമാണ്. വിഷയങ്ങളാണെങ്കിലോ ജഡങ്ങൾ, ഇന്ദ്രിയങ്ങളാണെങ്കിലും കേവലം കരണങ്ങൾ, ഉപകരണങ്ങൾ. ഈ കരണങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുവെച്ചാൽ ഇത് ആരെയാണ് സേവിക്കുന്നത്? അത് പ്രവർത്തിക്കുന്ന എന്താണ് ഇതിന്റെ പിന്നിൽ? ഏതൊരു സാന്നിധ്യത്തിലാണോ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരിച്ചേൽപ്പിക്കുന്നു ജുഷ്ടം. അപ്പൊ ഇതിനെല്ലാം ചൈതന്യം പകർന്നുകൊണ്ട് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണിത് പ്രവർത്തിക്കുന്നത്. യഥാപശ്യതി, അവന്റെ ചിന്ത ആന്തരികമാകുന്നു. താൻ വിഷയങ്ങളെ സേവിക്കുന്നു, അതുകൊണ്ട് താൻ മോഹിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഏതെന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് അത് അതിനെ സർവവും സേവിക്കുകയാണ്. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. അത് എന്താണ്? ഈ ദുഃഖിതനായിരിക്കുന്ന തന്നിൽ നിന്നും അന്യനാണ്. എന്തുകൊണ്ട്? ആ ദുഃഖരഹിതനായിരിക്കുന്ന ഏതൊന്നിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ അനീശയ, അതിനാണ് ഈ ദീനഭാവം വന്നത്. അതിന് മോഹം വന്ന് അത് വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഒന്ന് തന്നെ, മോഹിതനായി വിഷയങ്ങളെ അനുഭവിക്കുന്നു. അങ്ങനെ വിഷയങ്ങളെ അനുഭവിക്കുന്ന ആ അവസരത്തിൽ പോലും അത് ആ മോഹത്തിൽ നിന്ന് മുക്തനാണ്. അതിനുവേണ്ടി ബാക്കി സർവവും പ്രവർത്തിക്കുന്നു. പക്ഷെ മോഹം കൊണ്ട് എന്ത് ചെയ്യുന്നു? അല്ല, എനിക്ക് വിഷയങ്ങൾ വേണം, എനിക്ക് വിഷയങ്ങളെ അനുഭവിക്കണമെന്ന് ചിന്തിക്കുന്നു. അതേസമയം ആ മോഹത്തിൽ നിന്നത് മുക്തനായിരിക്കുന്നു. സർവവും അതിനുവേണ്ടി നിലനിൽക്കുന്നു, അതിനാശ്രയിച്ച് നിലനിൽക്കുന്നു. ഈ തത്വത്തെ ഗ്രഹിക്കുന്നു. ഈ രണ്ട് തത്വവും ഒരുവനിൽ തന്നെ, ഒരുവൻ തന്നെ ഒരേ സമയം ഈ മോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അവൻ തന്നെ അതേസമയം ഈശനായി മരിക്കുന്നു, ഇതിനെല്ലാം അതീതനായി മരിക്കുന്നു. ഇതിനെല്ലാം അത് അതീതനായിരിക്കുന്നതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളുമെല്ലാം അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിന്റെ തൃപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അത് സ്വയം തൃപ്തനായതുകൊണ്ട് അതിന് ഇതൊന്നും കൊണ്ട് തൃപ്തിപ്പെടേണ്ട ആവശ്യമില്ല, നിത്യതൃപ്തനായി തന്നെ ഇരിക്കുന്നു. എന്നാലും വിഷയങ്ങളും കരണങ്ങളും ചേർന്നതിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെ അത് ഈശനായിരിക്കുന്നു, അതൊന്നിനും വിധേയനാകുന്നില്ല, സർവവും അതിനധീനമായിരിക്കുന്നു. അവിടെ തന്നെ മോഹം സംഭവിച്ച് വിഷയങ്ങളെ സ്വീകരിക്കുന്നു, അനുഭവിക്കുന്നു. ഇതിനിടയ്ക്ക് ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ അവൻ ബന്ധനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ അവൻ ആ ബന്ധനത്തിൽ നിന്നും മുക്തനായി മരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ, ആ രണ്ടവസ്ഥയിലിരിക്കുമ്പോഴുള്ള കാര്യത്തെയാണ് ഇവിടെ പറയുന്നത്. അവൻ ശോചിക്കുന്നു, അവൻ ദുഃഖിക്കുന്നു, അതേസമയം അവൻ ദുഃഖവിമുക്തനായിരിക്കുന്നു. വീതശോകഃ, വീതശോകനായും ഇരിക്കുന്നു. ആദ്യത്തെ മന്ത്രത്തിൽ പറഞ്ഞ എന്താണ് മുഖ്യമാണ്? അവൻ മോഹിക്കുന്നവനായിരിക്കുന്നു. അടുത്ത് പറയുന്ന എന്താണ്? അവൻ വീതശോകനായിരിക്കുന്നു, മോഹമുക്തനായും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ യഥാ പശ്യതി, ഒരുവനത് കാണുന്നു എന്നാണ്. മോഹിതനായിരിക്കുന്നവൻ തന്നെ തന്റെ മോഹരഹിതമായ അവസ്ഥയെ കാണുന്നു. ആണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അമോഹത്തിൽ പെട്ടിരിക്കുന്നവൻ തന്നെ കാണുന്നു. ഒരേ വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പക്ഷിയുടെ തന്നെ രണ്ട് ഭാവം. ഒരേ പക്ഷി തന്നെ സംസാരിയായും ഇരിക്കുന്നു, അത് തന്നെ സംസാരത്തിൽ നിന്ന് മുക്തനായും ഇരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെന്താ വ്യത്യാസം? അവൻ എന്നും മുക്തനായിരിക്കുന്നു, എന്നും മോഹത്തിലും പെട്ടിരിക്കുന്നു. ഇവിടെ ഇതുകൊണ്ട് എന്താ വിശേഷം? വിശേഷം, അങ്ങനെ മോഹത്തിൽ പെട്ടിരിക്കുന്നവൻ യഥാപശ്യതി, ആ മോഹത്തിൽ പെട്ടിരിക്കുന്നവന് വിവേകമുണ്ടാകുന്നു, ഞാൻ ഈ മോഹത്തിൽ നിന്ന് മുക്തനാണ് ഇത്രയേ ഉള്ളൂ എന്നുള്ള വിവേകമുണ്ടാകുന്നു. യഥാ പശ്യതി അന്യമീശം, അപ്പോൾ അവൻ മനസ്സിലാകുന്നു ഞാനൊന്നും ഞാൻ ഇതിനൊന്നും വേണ്ടിയുള്ളതല്ല, മറ്റ് സർവ്വവും എനിക്ക് വേണ്ടിയുള്ളതാണ്. ഈശം